All music
only on Hit 96.7 FM.
അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു നല്ല വെനസ്ഡേയിൽ എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല ഷാബു ഡേയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഷാബു ഒരു പുസ്തകവുമായി റിവ്യൂ ചെയ്യാനെത്തും. ഷാബു, ഡു യു മിസ് ദ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ?
അല്ല, പ്രാവശ്യം ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബുക്ക് ഫെയറിന് ഒരു മാറ്റവും ഇല്ല എന്ന് ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. ഞാനല്ല പറഞ്ഞത്,
അവിടുത്തെ കമ്മിറ്റി അറിയിച്ചു.
കാരണം എക്സ്പോ സെന്റർ ഓൾറെഡി തന്നെ അതിന്റെ ഒരു ആക്ടിവിറ്റീസിലൊക്കെ കടന്നിട്ടുണ്ട്.
ഈ വർഷം ഷാബുവിന്റെ ഒരു പുസ്തകം പ്രതീക്ഷിക്കാൻ
പറ്റില്ല, ഇനിയിപ്പോ സമയമില്ലല്ലോ.
കാരണം ഒരുപാട് സമയമുണ്ടായിരുന്നു, പക്ഷെ ഷാബു ഇത്തവണ മറ്റേ മാറ്റി പിടിച്ചു. ഷാബു എഴുത്തിൽ നിന്ന് മാറി ക്രിയേറ്റീവ് ആയിട്ട് മറ്റേ ഷാബു
അല്ല, ഷാബു ആദ്യം മറ്റേ പ്രളയത്തിനെ പറ്റി ഒരു പുസ്തകം എഴുതി. എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ പ്രളയം വന്നു, അപ്പോഴത്തേക്ക് പിന്നെ ആ പുസ്തകത്തിന് പ്രസക്തി ഇല്ലാതെ വന്നുകൊണ്ട് പിന്നെ അത് മാറ്റി വെച്ചു. പിന്നെ ഇപ്പൊ വീണ്ടും പിന്നെ ഒന്ന് പ്രളയം ഒരു ഒരു ക്ലീഷയായി മാറുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വേണ്ട.
പുസ്തകത്തിന് പ്രസക്തി ഉണ്ട് അന്നും ഇന്നും എന്നും ഉണ്ട്.
എനിക്ക് ഭയങ്കര മെമ്മറി ആയിരുന്നു, കാരണം ഞാനിപ്പോ വീട് മാറിയപ്പോഴത്തേക്കും എന്തെങ്കിലും വളരെ കുറച്ച്, ഞാൻ അത്ര വായിക്കാത്ത ആളതുകൊണ്ട് എന്റെ അടുത്ത് വളരെ കുറച്ച് പുസ്തകമേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്തുള്ള പുസ്തകങ്ങളിൽ ഷാബുവിന്റെ എല്ലാ പുസ്തകവും ഉണ്ട്. അപ്പൊ ഞാൻ വേണ്ടാത്ത പുസ്തകങ്ങളൊക്കെ എടുത്ത്
മാറ്റിയേക്കില്ല.
സീരിയസ്ലി ഇപ്പൊ അവിടെ നോക്കിയാൽ കാണാം. എനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി ഞാനിങ്ങനെ ഷാബുവിന്റെ പുസ്തകം, അതുപോലെ സജ്ജനാന്റി എഴുതിയ പുസ്തകം, നമ്മുടെ ഷമിയുടെ പുസ്തകം ഒക്കെ എടുത്ത് ഇങ്ങനെ
വെച്ചിട്ടുണ്ട്.
ഇന്നത്തെ പുസ്തകം പറയുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി ഫേസ്ബുക്കിലും കൂടെ ലൈവ് പോവാം.
ഓ യെസ്, വെരി വെരി ഗുഡ് മോർണിംഗ് ടു എവരിബഡി ഹൂസ് വാച്ചിങ് ആസ് ഓൺ ഫേസ്ബുക്ക്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഇനി വരും തലമുറയ്ക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാഠമാണ് ഇന്നത്തെ പുസ്തകം അല്ലെ?
തീർച്ചയായിട്ടും. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പിടിച്ചു നിർത്തി ചില കാര്യങ്ങൾ നമുക്കൊക്കെ അറിയുന്നതാണ്. നമ്മളിപ്പോ ഒരു ലൈഫ് കോച്ചിന്റെയോ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെയോ പ്രസംഗം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാത്തതൊന്നും അല്ല ഇവർ പറയുന്നത്. അപ്പൊ നമ്മൾ പറയും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ അവർ പറയുന്നതിന്റെ ആ ഒരു ഒഴുക്കിൽ നമ്മൾ ചിലപ്പോ ആ ഇങ്ങനെയുണ്ടല്ലേ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്ന എത്രയോ പേരുണ്ട്.
അല്ലെങ്കിൽ നമ്മളെപ്പോലെയാണല്ലോ എല്ലാരും ചിന്തിക്കുന്നത്, അല്ലെ ഇത് ഇതേ അവസ്ഥയിലാണല്ലോ എല്ലാവർക്കും എന്നുള്ള ഒരു സംഭവം.
തീർച്ചയായിട്ടും. മാത്രമല്ല, ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കാം ശരി അപ്പൊ ഇന്ന് നിങ്ങളിത് പറഞ്ഞതല്ലേ, ഞാൻ ഇന്ന് മുതൽ ഒന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അനുഭവം ഉണ്ട്, നമ്മളൊരു മോട്ടിവേഷണൽ സ്പീക്കറല്ല, ഒരു ലൈഫ് കോച്ചല്ല, നമ്മളും എല്ലാവരെയും പോലെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മളിപ്പോ പറയാണ് പുകവലി വിരുദ്ധ ദിനത്തിൽ നമ്മളൊരു ഒരു മെസ്സേജ് ഇങ്ങനെ കൺവേ ചെയ്യുമ്പോൾ എന്ന ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിക്കണം. ഒരു മൊമെന്റിലെങ്കിലും തീരുമാനിക്കുന്നു, പിന്നീട് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതാണ് മനുഷ്യൻ. ഒരാൾ നമ്മളെ പിടിച്ചു നിർത്തി ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തില്, ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ് പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ
ആ വ്യക്തി ഇരിക്കുന്ന മൂഡ്, ഒറ്റയ്ക്കായിരിക്കും, കാറിലിരിക്കുന്നു, ആ സമയത്ത് ആ കേൾക്കുമ്പോൾ ആ സമയത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാവും.
തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിനും. അവര് ചിലപ്പോൾ കാഷായ വസ്ത്രം ധരിച്ചിരിക്കാം, അവരല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു സിമ്പിൾ ഉണ്ടായിരിക്കാം അവർക്ക്. അതുകൊണ്ട് അവരേതെങ്കിലും ഒരു പാർട്ടിയോ മതമോ ജാതിയോ ഒന്നും വിചാരിക്കണ്ട, അവര് പറയുന്ന വാക്കിന് മാത്രം വാല്യൂ കൊടുക്കുക. ഇത് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ യങ് ആയിട്ടുള്ള ഒരു മോങ്ക്, ഒരു സന്യാസി എന്നറിയപ്പെടുന്ന ഗൌർ ഗോപാൽ ദാസിന്റെ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് ലൈഫിന്റെ അമേസിംഗ് സീക്രട്ട് എന്നാണ് ആ ഇംഗ്ലീഷ് പുസ്തകം. മലയാളത്തില് ജീവിതത്തിന്റെ വിസ്മയ രഹസ്യങ്ങൾ ഇത് നമ്മുടെ ഒലിവ് പുസ്തകം തർജ്ജമ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്.
ഓക്കേ.
ഈ ഗൌർ ഗോപാൽദാസിന്റെ അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ചില വീഡിയോസും ഒക്കെ തന്നെ ഒരുപാട് പേര് ഇതിനോടകം കണ്ടിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ചില വീഡിയോസിലൊക്കെ തന്നെ
പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ജോൺ പറഞ്ഞതാണ്, കാരണം ഇവരെല്ലാവരും അവരുടെ ഈ കൂടുതൽ റീഡേഴ്സിനെയും അവരുടെ ആരാധകരെയും ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ, ചെറിയ വീഡിയോസ് ഒരു 4 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോ ലൈഫിന്റെ പാഠങ്ങളാണ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എപ്പോഴും ഈ മോട്ടിവേഷണൽ സ്പീക്കറെയും ലൈഫ് കോച്ചിനെയും ശ്രദ്ധിച്ചറിയാം, ഇവരൊക്കെ അത് പറയാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ചെറിയ കഥയിലൂടെ ആയിരിക്കും. അപ്പൊ അത് മുമ്പേ ഉള്ള ഏതെങ്കിലും ഒരു പഴംപുരാണത്തെ അവരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കഥകൾ തന്നെയായിരിക്കും. ഗൌർ ഗോപാൽദാസും വിഭിന്നനല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വലിയ ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 4 മില്യണിലേറെ ആളുകൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഗൌർ ഗോപാൽദാസ് പൂനെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഹ്യൂലറ്റ് പാക്കാർഡിൽ കുറച്ചുകാലം അദ്ദേഹം ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം മുംബൈയിൽ ഒരു ആശ്രമത്തിൽ സന്യാസിയായിട്ട് ജീവിക്കുന്നതിന് തീരുമാനമെടുത്തു. 22 വർഷമായി ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് 22 വർഷമായിട്ട് അവിടെ തന്നെ കഴിയുന്നുണ്ട്. 2005 ശേഷം ഇദ്ദേഹം ലോക സഞ്ചാരത്തിലാണ്. കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകൾക്കും യൂണിവേഴ്സിറ്റികളിലും ധർമ്മസ്ഥാപനങ്ങളിലും തന്റെ ജ്ഞാനം പങ്കുവയ്ക്കുന്നുണ്ട്. തന്റെ സന്ദേശങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കിയതിനെ തുടർന്ന് 2016 അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സെനു കുര്യൻ ജോർജ് ആണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഇത് തുടങ്ങുന്നത് തന്നെ രസകരമാണ്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പന്നനായ ഒരു സുഹൃത്ത്, ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് മുംബൈയിൽ തന്നെയുള്ള ഒരു സമ്പന്നനായ സുഹൃത്ത് ഇങ്ങനെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ആഡംബരപൂർണമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ്. നമ്മൾ പറയുന്നത് പോലെ വെള്ളിത്തളികയെന്നോ സ്വർണ്ണത്തളികയെന്നോ ഒക്കെ പറയാം. ഈവൻ സ്പൂണുകൾ പോലും അങ്ങനെയാണ്. പരിചാരകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അടുക്കളയിൽ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പടയാളികളെ പോലെ ഒരുപാട് ജോലിക്കാർ തന്നെ അടുക്കളയിൽ തന്നെയുണ്ട്. അപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും രണ്ടുപേരുടെയും സ്നേഹം പെരുമാറ്റമൊക്കെ കണ്ടപ്പോ ഗോപാൽദാസിന് തന്നെ അത്ഭുതം തോന്നി. ഇങ്ങനെയുണ്ടോ ദമ്പതിമാർ എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചത്. കാരണം അവർ രണ്ടുപേരുടെയും പെരുമാറ്റത്തിലും അവരുടെ ലൈഫ് സ്റ്റൈലിലും അവർ രണ്ടുപേരും പെരുമാറുന്ന രീതി തന്നെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് തിരികെ ആശ്രമത്തിലേക്ക് പോകേണ്ടതുണ്ട്. എത്രയും വേഗം പോകണം. അപ്പോ ഒരു ക്യാബ് വിളിച്ചു തരുമോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ സമ്പന്നനായിട്ടുള്ള സുഹൃത്ത് പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ, ഞാനിവിടെ ഉള്ളപ്പോ ഞാൻ തന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അതും സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മുംബൈയിലെ 26-ാമത്തെ നിലയുള്ള ഒരു വലിയ ഫ്ളാറ്റിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഗാരേജിലുള്ള ഇഷ്ടംപോലെ വാഹനങ്ങളിൽ ഒരു ആഡംബരപൂർണമായ കാറിനകത്തിരുന്ന് ഇവർ പോകുന്ന അവസരത്തിൽ ഹെവി ട്രാഫിക്. അപ്പം ട്രാഫിക് വരുന്നു. ഇദ്ദേഹമാണെങ്കിൽ സുഹൃത്ത് ആകെപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തിനെ ആശ്രമത്തിൽ എത്തിക്കേണ്ടതുണ്ട്, പക്ഷെ എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹം പോങ്കിയുന്നു. അത് ആകെപ്പാടെ ഒരു അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തെ നോക്കിയിരുന്നു എന്ന് ഗൗർ ഗോപാൽദാസ് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഒക്കെ ലൈഫ്, നമ്മൾ വിചാരിക്കുന്നത് തന്നെ നടക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ യുവാവായിട്ടുള്ള ആ സമ്പന്നൻ പറയുന്നത്, നിങ്ങൾ കാണുന്നത് പോലെയല്ല ജീവിതം. നിങ്ങൾ കണ്ടപ്പോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ വലിയ സ്നേഹത്തോടു കൂടി പെരുമാറുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നി, പക്ഷേ ഇന്നലെ കൂടി അവൾ പറഞ്ഞതേ ഉള്ളൂ അത്രയും വേഗം ഡിവോഴ്സ് വേണം എന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അദ്ദേഹം ഇതിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച്. അത് പറയാൻ വേണ്ടിട്ട് എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന കാറ് അതിന് 4 ടയറുകളാണ്. കാറ് നമ്മുടെ ജീവിതമാണ്. ഈ 4 ടയറുകൾ എന്ന് പറയുന്നത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ 1-ാമത്തെ ടയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, 2-ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, 3-ാമത്തത് നമ്മുടെ ഫാമിലി ലൈഫാണ്, 4-ാമത്തത് നമ്മുടെ സോഷ്യൽ ലൈഫാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, 1-ാമത്തെ പേഴ്സണൽ ലൈഫാണ്, 2-ാമത്തത് ഫാമിലി ലൈഫാണ്, 3-ാമത്തത് പ്രൊഫഷണൽ ലൈഫാണ്, 4-ാമത്തത് സോഷ്യൽ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് അറിയാത്തതല്ലോ, ഇനി ഗൗർ ഗോപാൽദാസ് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഈ കാറിന്റെ ഏതെങ്കിലും ഒരു ടയർ പഞ്ചറായാൽ അതോടുകൂടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 4 കറക്റ്റ് ആയിട്ട്
ബാലൻസ്
ചെയ്തുകൊണ്ട് പോകണം എന്ന് പറയുകയാണ്. അപ്പൊ ഇതിന് കുറേ കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഒരുപക്ഷെ ഈ സംഗീത പ്രേമികൾക്കൊക്കെ അറിയാവുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ ജീവിതത്തിന്റെ ഈ പരക്കം പാച്ചിലിങ്ങനെ നടക്കുന്ന അവസരത്തിൽ ജോഷുവ ബെൽ എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് ഒരു വയലിനിസ്റ്റിനെ കുറിച്ച് മുമ്പ് വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു സോഷ്യൽ റിയാലിറ്റി ചെക്ക് നടത്തിയിട്ടുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റ് നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും വലിയൊരു പത്രമാണ്. ആ പത്രം പ്രത്യേകിച്ചും രാഷ്ട്രീയം സർക്കാർ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുക. പക്ഷെ അവർ ഒരു ടെസ്റ്റ് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഷുവ ബെൽ എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റ് ഏകദേശം 30 ലക്ഷം രൂപ വിലയുള്ള വയലിനാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് തന്നെ. ഈ ടെസ്റ്റ് നടത്തുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓഡിറ്റോറിയത്തില്. മിനിമം എന്ന് പറയുന്നതിന് $500 മറ്റോ ആണ് അതിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി തന്നെ. ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടുത്തെ ഏറ്റവും തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൺസേർട്ട് അവതരിപ്പിക്കാൻ ഒറ്റയ്ക്കാണ് അദ്ദേഹം, ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു വയലിൻ കച്ചേരി നടത്തുകയാണ്. അവർ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമാണല്ലോ, ആരെങ്കിലും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്.
ആർക്കെങ്കിലും യുദ്ധത്തിന് മനസ്സിലാകുന്നുണ്ടോ,
ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ വയലിൻ കച്ചേരി നാലോചിക്കുക, $500 കൊടുത്ത് കൺസേർട്ട് കാണാൻ പോകുന്ന ആളാ, ടിക്കറ്റ് പോലും കിട്ടാത്ത സമയത്താണ്. അങ്ങനെ കണ്ടൊരു കൺസേർട്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരീക്ഷണം അവർ നടത്തുന്നത്. അത് യൂട്യൂബിനകത്തൊക്കെ ഉണ്ട്, ജോഷുവ ബെൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ഈ റിയാലിറ്റി
ചെക്ക്.
വളരെ അപൂർവം ആളുകൾ മാത്രം, 1-2 പേര് മാത്രമാണ് ഇങ്ങനെ ഒരാൾ വന്ന് വയലും വായിക്കുന്ന സമയത്ത് നമ്മൾ ഫോറിനൊക്കെ കണ്ടിട്ടുണ്ട്, അവർക്ക് ചിലപ്പോൾ ഡോളർ ഇട്ട് കൊടുക്കും. അതുപോലെ $1-2 ഇട്ട് കൊടുത്തു ജോഷുവ ബെല്ലിന്. അപ്പൊ പറഞ്ഞത്, ഏറ്റവും സുന്ദരമായ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നില്ല, നിങ്ങൾ തിരക്കിട്ട് ഓടി നടക്കുകയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത 1-ാമത്തെ എക്സാമ്പിൾ. നിങ്ങൾ ഇങ്ങനെ പരക്കം പായുന്നതിനിടയ്ക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും സുന്ദരമായ വസ്തു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജോഷുവ ബെല്ലിന്റെ എക്സാമ്പിള് വാഷിംഗ്ടൺ പോസ്റ്റ് ലോകത്തിന് മുന്നിലേക്ക് പറഞ്ഞു കൊടുത്തത് തന്നെയാണ്. നമ്മൾ എന്തിനിങ്ങനെ ഓടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. ഇതെല്ലാ ഫ്രസ്ട്രേഷനും കൊണ്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ വരുന്നു, നമ്മുടെ ഫാമിലി ലൈഫ് കൊള്ളാവുന്നു, അതോടുകൂടി തന്നെ ഫാമിലി ലൈഫിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കുന്നു. കാരണം പിറ്റേന്ന് അടി ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഓഫീസിൽ വന്നിട്ട് നല്ല മൂഡിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ ലൈഫിലേക്കും പോകില്ല, നമ്മുടെ ജീവിതം ആകെ താളം തെറ്റുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് ലഘൂകരിക്കാം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ ഒരെണ്ണം പറയുന്നത് വെച്ചാല് ഒരു രാവിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പൊ ഫോൺ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം നാരങ്ങ കട്ട് ചെയ്തു. എന്നിട്ട് നാരങ്ങ കട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒന്നും രണ്ടും മൂന്നും നാലും നാരങ്ങയ്ക്ക് ആയിപ്പോയി. ഇതെല്ലാം പിഴിഞ്ഞ് ഒരു ഗ്ലാസിനകത്തേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം കുടിച്ചു നോക്കുമ്പോഴാണ് നല്ല പുളിയുണ്ട്, കാരണം എണ്ണം കൂടിപ്പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് നാരങ്ങ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ആകെ എന്ത് ചെയ്യാൻ പറ്റൂ?
വെള്ളം
പറയട്ടെ. അതെ.
There was no way to remove the extra lemon from the water, but there sure would still be a way to fix the problem. The only way to correct the situation was to add 4 more glasses of water and dilute it. And here I was. Instead of 1, I now had 5 glasses of fresh lemonade ready to be served out to 4 more people. Yeah. And I think life is exactly the same. Sometimes we cannot undo some things that may have gone wrong in our life. Some wrong decisions, wrong choices, wrong investments, wrong words that we may have spoken can never be undone. Not that we shouldn't try. We should definitely give our very best. But after having done what we can, when we cannot reverse things, to still keep trying is like attempting to remove lemon from water, and I think that would be such a sheer waste of time.
അദ്ദേഹം പറയുന്നതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണ് ഇതിനകത്ത് കൂടുതൽ വെള്ളം ആഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു വിഷയത്തിന് പകരം ഒരു 100 നല്ല കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ആ ഒരെണ്ണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകും. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ അതിനെ അതിൽ നിന്ന് പുളിരസം മാറ്റുന്നത് പോലെ തന്നെ. എന്നൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത്,
അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഭർത്താവ് അടുക്കളയിൽ കയറുന്നില്ല, കുക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഭാര്യയുടെ. അത് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നതിന് വരെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം അല്ലെ. അതിന് ചുറ്റുമുള്ള അപ്പൊ ഭാര്യയോ ഇതില്ലെങ്കിൽ എന്ത്, ഇത്രേ ഉണ്ടല്ലോ എന്ന്.
എക്സാക്ട്ലി അത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്ന് പറയുന്ന ഒരാള് ലോകത്തിന്റെ മുന്നിലേക്ക് ഒരു സന്യാസിയായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൂടുതൽ ആളുകൾ എന്നെ അറിയുന്നില്ല. ലൈഫ് കോച്ച് എന്ന നിലയ്ക്ക്, മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയ്ക്ക് ഞാൻ കൂടുതലായിട്ട് പോയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും, നമുക്കൊക്കെ അറിയാം, നമുക്ക് ചിലപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യും ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം സൊസൈറ്റിയിൽ നടക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അത് പൊളിറ്റിക്കൽ ആവാം, റിലീജിയസ് ആകാം, അല്ലെങ്കിൽ സിനിമയുടെ സംബന്ധമായിട്ടായിരിക്കാം. അതെന്തെല്ലാം
പൊതുവായ വിഷയമാവും,
എന്തെല്ലാം പുലിവാല് പിടിച്ചിട്ടുണ്ടാവും. നമ്മളൊരു ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് അതിനെ എതിർക്കുന്നവരുടെ കമന്റുകൾ ഉണ്ടാവും. ഈ കമന്റുകൾ നമ്മളെ വേദനിപ്പിക്കും. നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കും. ഇങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും ഒരു പ്രഭാഷണത്തിന്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എന്റെ വാട്സാപ്പിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വാട്സാപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്, ഈ അത് കുട്ടികൾക്കാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആണ് വാട്സപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വാട്സപ്പ് ഉണ്ടാക്കിയ ആളെ ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നും ആദ്യം എടുത്തിരുന്നില്ല എന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹത്തിന് കഴിവില്ലാത്തവനെന്ന് കരുതി പുറന്തള്ളിയതാണ്. സ്വന്തമായിട്ട് പിന്നീട് വാട്സപ്പ് ഉണ്ടാക്കി ഫേസ്ബുക്കിന് തന്നെ വിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ ആലോചിക്കേണ്ട കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാട്സപ്പിനകത്തേക്ക് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ഏത് സ്കൂളിനും 10 വർഷം ജോലി ചെയ്തതിനു ശേഷം ഒരു അധ്യാപകന് സമ്പാദിക്കാൻ കഴിയുന്ന ശരാശരി തുക എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ വളരെ കുറച്ചു മാത്രമായിരിക്കും. ഇന്ത്യയിൽ നിന്നൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 10 വർഷത്തെ പ്രവർത്തിക്ക് ശേഷം ശരാശരി എത്ര രൂപ സമ്പാദിക്കുന്നു നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷെ 40 ലക്ഷം രൂപ. ഇന്ത്യക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ, നല്ല ഒരാളല്ല, അഴിമതിക്കാരനായ ഒരാൾ 10 വർഷക്കാലം കുംഭകോണങ്ങളിൽ ഏർപ്പെട്ട് വരുമാനം ഉണ്ടാക്കിയതിനു ശേഷം 30-40 കോടി സമ്പാദിക്കുന്നു. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ ഏതാനും തലകൾ തിരിയും. രാഷ്ട്രീയത്തിലെ അഴിമതിയെക്കുറിച്ച് ഇന്ത്യയിൽ സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു ഗുരു, വളരെ ആത്മീയനായ ഒരു മനുഷ്യൻ 10 വർഷം കൊണ്ട് സമ്പാദിച്ചത് 238 കോടി രൂപയാണ്. മറ്റൊരാൾ, ഒരു ആത്മീയ മത നേതാവ്, അദ്ദേഹത്തിന്റെ 10 വർഷത്തെ സമ്പാദ്യം 1177 കോടി രൂപയാണ്. മറ്റൊരാള് 4000 കോടി രൂപയാണ് സമ്പാദിച്ചത്. ഇത് ആരാ പറയുന്നത്? കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് സന്യാസി ആശ്രമത്തിൽ കഴിയുന്ന ഇദ്ദേഹം പറഞ്ഞതിന്റെ വീഡിയോ ആണ് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കൗതുകമുള്ളൊരു കാര്യമാണ്. കാരണം പഠിച്ചൊരാളിനേക്കാൾ, രാഷ്ട്രീയക്കാരനേക്കാൾ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് ഇതുപോലുള്ള കാഷായ വസ്ത്രധാരിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മിക്കവാറും എന്നെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കും. എന്നെ അറിയുന്ന സന്യാസിമാരൊക്കെ മിക്കവാറും എന്നെ വിളിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ആകെ ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു ഒരു ഒരു ഫ്ലോ ചാർട്ടാണ്. അതിന്റെ ഫ്ലോ ചാർട്ടിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, എന്തിനാകുലത. എന്റെ ഫോണിന്റെ മൈ ഫേവറേറ്റ്സ് ഫോൾഡറിൽ നിന്ന് ആ ഇൻഫോഗ്രാഫിക് എടുത്ത് ഞാൻ കാണിക്കുകയാണ്. അതായത് ഡു യു ഹാവ് എ പ്രോബ്ലം ഇൻ ലൈഫ്, ചോദ്യം ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് നോ എന്നാണ് ഉത്തരവെങ്കിൽ ദെൻ വൈ വറി. നിങ്ങൾക്കൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടോ? ഉവ്. നിങ്ങൾക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഉവ്. അല്ലെങ്കിൽ ഇല്ല. പിന്നെ എന്തിനാ ആകുലപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, ഡു യു ഹാവ് എ പ്രോബ്ലം ഇൻ ലൈഫ്, ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ, ഫ്ലോ ചാർട്ടിന്റെ മെയിൻ ക്വസ്റ്റ്യൻ. ഇല്ല എന്നുള്ളതാണെങ്കിൽ
പിന്നെ പറയേണ്ട ആവശ്യമില്ല.
ഇല്ല, ഇനി ഉണ്ടെന്നാണെങ്കിലോ അടുത്തൊരു ചോദ്യമുണ്ട്, ക്യാൻ യു ഡു സംതിങ് അബൌട്ട് ഇറ്റ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറയും ചെയ്യാൻ പറ്റും, പിന്നെന്തിനാ വറി ചെയ്യുന്നത്?
ഇനിയിപ്പോ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിലും
പിന്നെന്തിനാ വറി ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയോ പറ്റാതിരിക്കുകയോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ അതിന് മറുപടി കാണുക, പറ്റാത്തതാണെങ്കിൽ അതിന് യാതൊരു വിധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനെ ലീവ് ഇറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടേണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതാണ് സാധാരണഗതിയിലുള്ള ലൈഫ് കോച്ചുമാരും മോട്ടിവേഷണൽ സ്പീക്കർമാരും ഒക്കെ പറയുന്നത്. അത് തന്നെയാണ് ഗൗർ ഗോപാൽദാസും പറയുന്നത്. ഇങ്ങനെ ഒരു ജീവിതം ഒരു കാറായിട്ടും അതിലെ നാല് ടയറുകളായിട്ടും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പറയുന്ന വളരെ കൗതുകമുള്ള രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിസ്മയ രഹസ്യങ്ങൾ.
ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഈസ് കോൾഡ്
ലൈഫ്സ് അമേസിംഗ് സീക്രറ്റ്സ്.
Book review on the Big Breakfast Club.